നമസ്കാരം ബിൻസി വർഗീസ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ബേസിക്കലി ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ്. അത് പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അവൈലബിൾ ആക്കും. ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റ് കാണും, ആ ലിമിറ്റിന്റെ അത്രയും ആൾക്കാർക്ക് ഉപയോഗിക്കാം. ക്രെഡിറ്റ് കാർഡ് എല്ലാ മാസവും ഒരു പേയ്മെന്റ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു പെർച്ചേസ് നടത്തിയാൽ അത് തിരിച്ചടയ്ക്കണം. ഒരു ലിമിറ്റ് സേ ഒരു $5,000 ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു $1,000 ഉപയോഗിച്ചാൽ അത് ഒന്നിൽ തിരിച്ചടയ്ക്കണം മുഴുവനായിട്ട്, അല്ലെങ്കിൽ ഒരു മിനിമം ബാലൻസ് അടയ്ക്കണം. ഇപ്പൊ $1,000 ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് സേ $30 ആണെങ്കിൽ ആ $30 പ്ലസ് ഒരു $20 കാണും അതിന്റെ അതിന്റെ മോളി. അത് മൊത്തം $50 അറ്റ്ലീസ്റ്റ് മിനിമം തിരിച്ചടയ്ക്കേണ്ടി വരും എല്ലാ മാസവും. ആ $50 അടച്ചാൽ ആ ലിമിറ്റ് തീരത്തില്ല, അത് ബേസിക്കലി ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അങ്ങനെ ബേസിക്കലി ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്ന
ഓക്കെ. അതായത് ബാങ്ക് നമുക്ക് നൽകുന്ന മറ്റൊരു തരം ലോൺ ആണ് ഇതെന്ന് പറയാം അല്ലെ?
അതെ, തീർച്ചയായിട്ടും അതൊരു ലോൺ തന്നെയാ. തിരിച്ചടയ്ക്കേണ്ടി ഒരു ലോണാ, അതൊരിക്കലും പോകത്തില്ല. അത് അതുകൊണ്ട് അത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ അതൊരു വലിയൊരു ബാധ്യതയായിട്ട് വരും.
ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് എന്തൊക്കെ മാനദണ്ഡമാണ് ബാങ്ക് നിശ്ചയിക്കുന്നത്?
ക്രൈറ്റീരിയ ഉണ്ട് അബ്സല്യൂട്ട്ലി, പക്ഷേ അത് മിക്കവാറും ഇൻകം ബേസ്ഡ് ആയിരിക്കും. വേറെ സ്റ്റുഡന്റ് കാർഡ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷേ അത് കൂടുതലും സ്റ്റുഡൻസിന് കൊടുക്കുകയാണെങ്കിൽ അത് മോസ്റ്റ്ലി പേരൻസിന്റെ സപ്പോർട്ടോ അങ്ങനെ വല്ലതും കാണണം. സോ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ കഴിവ് ഉണ്ടെന്ന് നമ്മൾ ബാങ്കിനും ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കാണിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. പക്ഷെ അതൊരു റെഗുലേറ്റഡ് പ്രോഡക്റ്റ് അല്ല, അതുകൊണ്ട് സ്ട്രിഞ്ചന്റ് അല്ല അതിന്റെ ഡെറ്റ് സർവീസിംഗ് എന്ന് പറയുന്നത്. മെയിൻലി ദാറ്റ് വുഡ് ബി ഓസ്ട്രേലിയയിലൊരു ക്രെഡിറ്റ് ഫെസിലിറ്റി വേണമെങ്കിൽ അവർ പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം.
ഇനി നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ കാണാറുണ്ട്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞ പലതരം കാർഡുകൾ, ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്?
മെയിൻലി ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ എന്ന് പറയുന്നത് മെയിൻ ക്രൈറ്റീരിയ ഇതിന്റെ ലിമിറ്റ്. സോ ഗോൾഡോ പ്ലാറ്റിനോ ആണെങ്കിൽ ലിമിറ്റ് കൂടുതലായിരിക്കും, സിൽവർ ആണെങ്കിൽ ലിമിറ്റ് കുറവായിരിക്കും. പിന്നെ അതിന്റെ കൂടുതലുള്ള ബെനിഫിറ്റ്സ്, അതായത് പല ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് കാണും ഗോൾഡിനും പ്ലാറ്റിനം കാർഡ്സിനും. ബെനിഫിറ്റ്സ് സച്ച് ആസ് കോംപ്ലിമെന്ററി ട്രാവൽ ഇൻഷുറൻസ്. ഇപ്പൊ നിങ്ങൾ എയർ ടിക്കറ്റ് ക്രെഡിറ്റ് കാർഡ് പെർച്ചേസ് ചെയ്ത, ഒരു ഗോൾഡ് പ്ലാറ്റിനം കാർഡ് പെർച്ചേസ് ചെയ്ത, മിക്കവാറും ഒരു കോംപ്ലിമെന്ററി ട്രാവൽ ഇൻഷുറൻസ് അതിന്റെ കൂടെ കാണും. അന്നേരം പ്രത്യേകിച്ച് വെളിയിൽ പോയി ഒരു ട്രാവൽ ഇൻഷുറൻസ് പെർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പിന്നെ കോൺസിയസ് സർവീസസ്, പെർച്ചേസ് പ്രൊട്ടക്ഷൻ. നിങ്ങളിപ്പോ ഒരു ഐറ്റം ആ പ്ലാറ്റിനം കാർഡ് പെർച്ചേസ് ചെയ്ത അതിലൊരു 90 days പെർച്ചേസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, എക്സ്റ്റെൻഡഡ് വാറണ്ടീസ് കിട്ടും. പിന്നെ ഈ ഗോൾഡോ പ്ലാറ്റിനം കാർഡ്സ് മിക്കവാറും എന്തെങ്കിലും ഒരു റിവാർഡ്സ് പോയിന്റ്സുമായിട്ട് ടൈ അപ്പ് ആയിരിക്കും. കോണ്ടസോ വെലോസിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലൈ ബൈസോ എന്തെങ്കിലും ഒരു റിവാർഡ്സ് പോയിന്റ്സുമായിട്ട് ടൈഡ് അപ്പ് ആയിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. ഫീസ് കൂടുതലായിരിക്കും ഗോൾഡിനും പ്ലാറ്റിനത്തിനും സിൽവറിനെ കാട്ടിലും അല്ലെങ്കിൽ ലോ റേറ്റ് കാർഡ്സിനെ കാട്ടിലും. സോ ഗോൾഡോ പ്ലാറ്റിനോ എടുക്കുന്നവർക്ക് കൂടുതൽ ഫീസ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. പക്ഷെ അവര് അത് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഈ കോണ്ടസ് പോയിന്റ്സ് അങ്ങനെ വല്ല ഫ്ലൈ ബൈ പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അത് ബെനിഫിറ്റ് ആയിരിക്കും. ഒത്തിരി ഒത്തിരി അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ബേസിക്കലി ഇപ്പൊ ഉപയോഗിച്ചാൽ തിരിച്ചടയ്ക്കാൻ പറ്റണം. മുഴുവനായിട്ട് അടച്ചാൽ ഏറ്റവും നല്ലത്. എല്ലാ മാസവും ഇപ്പൊ സേ ഒരു $3,000 ഉപയോഗിക്കുക, അല്ലെ ആ 3,000 മാസം അവസാനം അല്ല സാലറി കിട്ടുമ്പോൾ അടയ്ക്കാൻ പറ്റിയാൽ വളരെ നല്ലൊരു ഐറ്റമാണ്. ഓട്ടോമാറ്റിക്കലി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നല്ല പോയിന്റ്സ് കിട്ടും, ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒബിയസ്ലി ട്രാവൽ ഇൻഷുറൻസ് നല്ലൊരു ബെനിഫിറ്റ് ആയതിന്റെ കൂടെ.
ഓക്കെ, ഇപ്പൊ ഇത്തരം കാർഡുകൾക്ക് പുറമെ ബ്ലാക്ക് കാർഡ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സാധാരണ ഇത് എന്ത് ക്രൈറ്റീരിയ നോക്കിയാണ് ബാങ്ക് നൽകുന്നത്?
ബ്ലാക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് നല്ല ഹൈ ഇൻകം ഉള്ള ആൾക്കാർക്കാണ്. അതിനൊരു മിനിമം റിക്വയർമെന്റ് ഒരു 100,000 ആയിരിക്കും കുറഞ്ഞത്. എഗെയിൻ അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പക്ഷേ മെയിൻലി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയും. അതിന് വളരെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് റിവാർഡ്സ് ആയിരിക്കും. നോർമലി $300 ടു $700 ആയിരിക്കും അതിന്റെ ആനുവൽ ഫീ. സോ സാധാരണ കാർഡിനൊക്കെ $40 ടു $150 വരെ ആവും പ്ലാറ്റിനത്തിന് പെർ ഇയർ. പക്ഷെ ബ്ലാക്ക് കാർഡ്സ് നോർമലി $300-$700 ആയിരിക്കും. പക്ഷെ അത് കൊടുക്കാൻ അവർക്ക് താല്പര്യമാക്കാണ്, അവർക്ക് എക്സ്ക്ലൂസീവ് ഇൻവിറ്റേഷൻസ് ഓരോ ഇവന്റ്സിനോ പ്രൊമോഷൻസിനോ ഒക്കെ എക്സ്ക്ലൂസീവ് ഇൻവിറ്റേഷൻസ് കിട്ടും. കോംപ്ലിമെന്ററി സ്റ്റേയ്സ്, കോംപ്ലിമെന്ററി ഹോട്ടൽസ്. കാരണം അവർ ഈ കാർഡ് ഒത്തിരി ഉപയോഗിക്കുന്നവരായിരിക്കും. ഒത്തിരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കാരണം അവരുടെ പോയിന്റ്സ് അൺക്യാപ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്.
ഇനി ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളതാണോ നല്ലത്, അതോ ഇത് കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? കാരണം കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളപ്പോൾ അത് ചിലവാക്കാനുള്ള സാധ്യതയും കൂടുതലല്ലേ?
രണ്ടും മോശമല്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും, നമ്മുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. ഇപ്പം നമുക്കൊരു $10,000 ലിമിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ടെംപ്ടേഷൻ ഉണ്ടോ പോയി വേണ്ടാതെ ഷോപ്പ് ചെയ്യാൻ, അതോ ഇല്ലയോ? നമ്മൾ ഇപ്പം $5,000 ഷോപ്പ് ചെയ്താൽ അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതോ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുകയോ അടുത്ത 5 വർഷത്തേക്ക്? അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. $25,000 ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാൻ ഒരു എക്സ് എമൗണ്ട് ഓഫ് ഇൻകം നമ്മൾ ഈ ബാങ്ക് എന്തെങ്കിലും അസസ് ചെയ്യുക, ഒരു ഹോം ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യുക. നമുക്ക് $25,000 ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അവര് $25,000 സർവീസ് ചെയ്യാൻ ഒരു എക്സ് എമൗണ്ട് ഓഫ് മണി മാറ്റിവെക്കണം. അതിന്റെ ബാക്കിയെ കാണത്തുള്ളൂ ഹോം ലോൺ സർവീസ് ചെയ്യാനായിട്ട്. അങ്ങനൊരു ഒരു ഇതുണ്ട്. അന്നേരം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മുടെ ലിമിറ്റ് വെക്കാൻ, നമ്മുടെ യൂസ് അനുസരിച്ച് വേണം ലിമിറ്റ് വെക്കാൻ. അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 50,000 or 100,000 ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ. ഇപ്പം നോർമലി ഒരു ക്രെഡിറ്റ് കാർഡിന് 30-35 days ഇൻട്രസ്റ്റ് ഫ്രീ ഉണ്ട്. ആ 30-35 days അകം ഇത് ഫുള്ളായിട്ട് തിരിച്ചടയ്ക്കാണ് നല്ലൊരു ഫെസിലിറ്റിയാണ്. പക്ഷെ ക്രെഡിറ്റ് ലിമിറ്റ് ഓൾവേസ് നമുക്ക് എത്ര ആവശ്യം അതിന്റെ അനുസരിച്ച് വെച്ചാൽ അത് കൂടുതലോ കുറവോ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനമില്ല.
ഓക്കെ, ഇനി കാർഡിലുള്ള ലിമിറ്റ് നമ്മൾ ഉപയോഗിച്ച ശേഷം തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കുക ബിൻസി?
സാധാരണ ബാങ്ക് അവരോട് ചോദിക്കും എങ്ങനെയാ ഇത് അടയ്ക്കാൻ പറ്റുന്നത്, എന്തെങ്കിലും പേയ്മെന്റ് ടേംസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആഴ്ചയിൽ $50 അടയ്ക്കാൻ പറ്റുമോ, $20 അടയ്ക്കാൻ പറ്റുമോ, എങ്ങനെ എന്തെങ്കിലും ഒരു നെഗോഷിയേഷൻ ടേംസ് ചെയ്യാൻ നോക്കും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതാണ് ബാങ്കിന്റെ പ്രിഫേർഡ് ഔട്ട്കം. അതെല്ലാം ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഡിഫോൾട്ട് നോട്ട് ചെയ്യും ആ വ്യക്തിയുടെ പേരിൽ. അന്നേരം ആ വ്യക്തി പിന്നെ എപ്പോഴേലും ഒരു ഹോം ലോണോ എന്തെങ്കിലും ഒരു ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തൽ ക്രെഡിറ്റ് ഫയലിൽ വരും ഇങ്ങനെ ഈ ക്രെഡിറ്റ് കാർഡിൽ ഡിഫോൾട്ട് ചെയ്തെന്നും പറഞ്ഞ്. അത് ഒരു ബാങ്ക് എപ്പോഴും മോശമായിട്ടേ നോക്കത്തുള്ളൂ. ഇതൊരു സെക്യൂർഡ് ക്രെഡിറ്റ് അല്ല. അന്നേരം ഇതിന് ബാങ്കിന് നിങ്ങളെ ബാങ്ക്റപ്റ്റ് ചെയ്യാനോ അങ്ങനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ ഒരു വാക്കാണ്, ഒരു വ്യക്തിയുടെ വാക്കാണ് ഞാൻ ഇത് അടച്ചോളാം എന്നുള്ളത്. അതാണ് ആ ആപ്ലിക്കേഷൻ ഫോമിൽ ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്രെഡിറ്റ് കാർഡ് നമുക്ക് മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി എന്തെങ്കിലും പ്രത്യേക ഫെസിലിറ്റീസോ മറ്റോ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് നല്ലൊരു രീതിയാണ് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ്സ് ഓവർസീസിൽ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് നാട്ടിലോ എവിടെ വന്നെന്ന് വെച്ചാൽ. നോക്കേണ്ടത് ഓവർസീസ് ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ ഓവർസീസ് കൺവേർഷൻ ഫീ. അത് ഇച്ചിരി ചിലപ്പം കൂടുതലായിരിക്കും ചില കാർഡ്സ് ഉപയോഗിച്ചാൽ. പക്ഷേ വളരെ സേഫാണ് ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുന്നത്. കസ്റ്റമർ സർവീസ്, ട്രാവൽ അസിസ്റ്റൻസ് അങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഈ പ്രത്യേകിച്ച് പ്ലാറ്റിനം ഗോൾഡ് കാർഡിനൊക്കെ. പിന്നെ ഫ്രോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കാർഡ് ഫ്രോഡ്ജിലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാങ്ക്സിലൊരു മെക്കാനിസം ഉണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ അമേരിക്കൻ എക്സ്പ്രസും വീസയും എല്ലായിടത്തും അക്സെപ്റ്റഡ് ആണ്, കൂടുതലും അക്സെപ്റ്റഡ് ആണ്. ലൗഞ്ചസ് എയർപോർട്ടിൽ പ്രത്യേകിച്ച് ലൗഞ്ചസിലൊക്കെ എസ്പെഷ്യലി പ്ലാറ്റിനം ബ്ലാക്ക് കാർഡ്സുകാർക്കൊക്കെ ഫ്രീ ലൗഞ്ച് ആക്സസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങളുണ്ട്.
അതുപോലെ ബിൻസി, നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതായത് ഓൺലൈനിലൂടെ എന്തെങ്കിലും വാങ്ങുകയോ മറ്റോ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനാണ് നമ്മോട് ആവശ്യപ്പെടാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബാങ്ക് ടെമ്പററി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് നൽകാറുണ്ടോ?
ടെമ്പററി ആയിട്ടല്ല, ഇപ്പം നമുക്ക് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കാം, പക്ഷെ നിങ്ങളുടെ സ്വന്തം പൈസയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ട്രാൻസാക്ഷൻ അക്കൗണ്ടുമായും ഈ ഡെബിറ്റ് കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. പക്ഷെ അതിന് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ് എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും, കസ്റ്റമർ വെരിഫിക്കേഷൻ കോഡ് എന്നും പറഞ്ഞൊരു നമ്പറുണ്ട് ഈ ക്രെഡിറ്റ് കാർഡിന്, CVV എന്നും പറഞ്ഞ് അത് ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ട കടം കടത്തിപ്പോകാതിരിക്കാനായിട്ട്. പക്ഷെ അവർക്ക് ഈ ഓൺലൈൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്യാബ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഹയർ കാർ ബുക്ക് ചെയ്യുകയോ പല കാര്യത്തിലും ഇപ്പം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടി വരും. അന്നേരം അതിന് ക്രെഡിറ്റ് കാർഡ് വേണ്ടാത്തവർക്ക് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി, സ്വന്തം കാശാ, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നു, സ്വന്തം പൈസ ആയ. പക്ഷെ ആ ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെ ആ മെർച്ചന്റ് ഫെസിലിറ്റി ബാങ്ക്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഡെബിറ്റ് കാർഡിൽ കൂടെ.
ഓക്കെ, അപ്പൊ അടുത്തിടെ വന്നൊരു വാർത്തയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന സർചാർജ് കുറയ്ക്കാൻ നടപടി എടുക്കുന്നു എന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
സർചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എയർലൈൻ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർ പറയുമൊക്കെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ 3% ഞങ്ങൾ എക്സ്ട്രാ ചാർജ് ചെയ്യും ക്യാഷ് കൊടുക്കുന്നതിന് പകരം. അതിനാണ് ഈ സർചാർജ് എന്ന് പറയുന്നത്. എല്ലാ ബാങ്കും ആരിപ്പോ ഒരു ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന അവർക്കൊരു മെർച്ചന്റ് ഫെസിലിറ്റി ഉണ്ട്. ആ മെർച്ചന്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് ബാങ്ക് 1% ചാർജ് ചെയ്യും. എന്തെങ്കിലും 1%, 0.5% ആ ഫെസിലിറ്റി ഉപയോഗിക്കുന്ന ചാർജ് ചെയ്യുന്നെങ്കിൽ ഈ പ്രൊവൈഡർ, ഈ എയർലൈൻ പ്രൊവൈഡർ 0.5 അവർക്കുള്ള ചാർജ്, പക്ഷെ അവർ കൺസ്യൂമറിന് 3% ചാർജ് ചെയ്യുന്നു. അന്നേരം ഇപ്പം ACCC അല്ലെ ഓസ്ട്രേലിയൻ കൺസ്യൂമർ കമ്മീഷൻ ബേസിക്കലി അത് പറയുന്നത് നിങ്ങൾ ഒത്തിരി കൂടുതലുള്ള ഈ സർചാർജ് ചാർജ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഉള്ള കോസ്റ്റ് നിങ്ങൾ ചാർജ് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഒരു 1% 2% ചാർജ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഈ ഓൾമോസ്റ്റ് 1000% എബവ് ദ കൂടുതൽ കോസ്റ്റിനെക്കാട്ടിലും 1000%ഓളം നിങ്ങൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്ന, അത് ശരിയല്ല. അതാണ് അവർ ക്രാക്ക് ഡൗൺ ചെയ്യാൻ നോക്കുന്നത്. ഈ ഈയിടെ ഒരു ലോ പാസ്സായി 22nd of February, കോമ്പറ്റീഷൻ കൺസ്യൂമർ അമെൻമെന്റ് എന്നും പറഞ്ഞ് ബേസിക്കലി ACCC കൂടുതൽ പവേഴ്സ് കൊടുത്തു അങ്ങനത്തെ സർചാർജ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. അതായത് ഈയിടെ റീസെന്റ് സംഭവിച്ച മാറ്റം.
ഓക്കെ, ഇനി സാധാരണയായി എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും, നമ്മുടെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
എത്രയും പെട്ടെന്ന് ലോസ്റ്റ് ആൻഡ് സ്റ്റോളൻ കാർഡ്സ് വിളിക്കുക. എല്ലാ ബാങ്കിലും ലോസ്റ്റ് ആൻഡ് ലോസ്റ്റ് ആൻഡ് സ്റ്റോളൻ കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്, അത് നോർമലി 24 hours ഓപ്പൺ ആയിരിക്കും. അവരെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക, ഉടനടി അവർ പറയും സ്റ്റോപ്പ് ചെയ്യണം, അവർ വേറെ ഒരു പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യും. സാഹചര്യം അനുസരിച്ച് അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും അവിടുന്ന് അങ്ങോട്ട്. പക്ഷെ നമ്മുടെ കടമ പ്രാക്ടിക്കലായിട്ട് എത്രയും പെട്ടെന്ന് ആ നമ്പർ വിളിച്ച് അറിയിക്കുക.
അപ്പോൾ കാർഡിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരുമോ?
മിക്ക ബാങ്കും ഇപ്പം പറയുന്ന 100% ഗ്യാരണ്ടി മിക്ക ബാങ്കും കൊടുക്കുന്നുണ്ട്. ഫ്രോജുലന്റ് ആണെന്ന് ബാങ്കിന് തെളിയിക്കാൻ പറ്റിയാൽ അവരത് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്യും. അതിന് നിങ്ങളുടെ എന്തോ സഹായം വേണ്ടിയെന്ന് വെച്ചാൽ അവർ ചോദിക്കും. നിങ്ങൾക്കത് അത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെയും കൂടെ കടമയാണ്. പക്ഷേ ഫ്രോജുലന്റ് ആണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കുക, ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലെ കാർഡ് ഓവർസീസ് എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് ഫ്രോജുലന്റ് ആണ് ബാങ്കിന് മനസ്സിലാകും. അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ബാങ്ക് അത് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്യും. മോസ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആണ്. വീസ മാസ്റ്റർ കാർഡ് അങ്ങനെയുള്ളവര് ആ മെർച്ചൻസ് തന്നെ അതിന്റെ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ബാങ്ക്സും അത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറയും നിങ്ങൾ പിൻ നമ്പർ ക്രെഡിറ്റ് കാർഡിന്റെ കൂടെ വെക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ കുറെ പ്രിക്കോഷൻസ് ഉണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന നിങ്ങൾ ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒക്കെ പ്രൊട്ടക്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളെ അത് 100% റീഫണ്ട് ചെയ്യും.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ബിൻസി വർഗീസ്.
താങ്ക് യു.